പ്രൈസ് ഗോഡ്. അതുപോലെ ചിന്തയ്ക്കായി നമുക്ക് യോബിന്റെ പുസ്തകത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. യോബിന്റെ പുസ്തകം 13:14 വാക്കിൽ നിന്ന് വായിക്കും. ജോബ് ചാപ്റ്റർ 11:13-14. രണ്ടാമത്തെ വാക്യമാണ് ശ്രദ്ധിക്കുവാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത്. കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കുക. ശ്രേഷ്ഠനായ ദൈവദാസൻ ഇവിടെ തൻ്റെ സ്നേഹിതൻ പറയുന്ന ഒരു വാക്യമാണ്. നയമാത്യനായ സോഫർ യോബിനോട് പറയുന്ന മറുപടിയിലെ ഒരു വാക്യമാണ് നാം വായിച്ചത്. നീതികേടുന്നതിൻ്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ കൂടാരങ്ങളെക്കുറിച്ചും കൂടാരങ്ങളിൽ വസിച്ചവരെക്കുറിച്ചും അതിൻ്റെ പല പ്രത്യേകതകളെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട്. ഇവിടെ പ്രത്യേക ഒരു കാര്യം ഓർപ്പിക്കുന്നത്, നീതികേട് അതിൻ്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നീതികേട് കൂടാരത്തിൽ പാർപ്പിച്ച ഒന്ന് രണ്ട് പേരെ ഓർപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾക്കാലം തയ്യാറായി വന്നിരിക്കുന്നത്. സമയത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നീതികേട് കൂടാരത്തിൽ പാർപ്പിച്ചതിൻ്റെ പരിണിതഫലമായി ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ഒന്ന് രണ്ട് വാക്യങ്ങൾ ആ വിഷയത്തിൽ ചിന്തിച്ചിട്ട് ഉടനെ നമുക്ക് അടുത്ത ശുശ്രൂഷയിൽ പ്രവേശിപ്പാൻ താല്പര്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 31:33-34 വാക്യങ്ങൾ വായിക്കും. ജനസിസ് ചാപ്റ്റർ 31:33-34. ഉൽപ്പത്തി പുസ്തകം 31:33-34 വാക്യങ്ങൾ വായിക്കാം. നീതികേടിനെ കൂടാരത്തിൽ വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന റാഹേലിനെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. യാക്കോബിനോട് ദൈവം പറഞ്ഞതനുസരിച്ച് അവൻ്റെ അമ്മായിപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ബേഥേലിലേക്ക് യാത്ര പുറപ്പെട്ടതാണ്. ദൈവത്തെ ആരാധിപ്പാനായി യാത്ര പുറപ്പെട്ട യാക്കോബിൻ്റെ വിശ്വാസിയുടെ കുടുംബത്തിൽ അവൻ്റെ സഹധർമ്മിണിയായ റാഹേലിൻ്റെ കുടുംബത്തിൽ കൂടാരത്തിൽ ഇപ്പോൾ എന്തിരിക്കുകയാണ്? പറഞ്ഞാട്ടെ, ഗ്രഹബിംബം. അപ്പൊ കൂടാരത്തിൽ നീതിയേട് വെച്ചുകൊണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ ആ ആരാധന ദൈവം പ്രസാദിക്കുന്നില്ലെന്നർത്ഥം. ബേഥേലിലേക്ക്, ദൈവത്തിന്റെ ഭവനത്തിലേക്ക് ദൈവത്തെ ആരാധിപ്പാനായി ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിന് വേണ്ടി യാത്ര പുറപ്പെട്ട യാക്കോബിന്റെ കുടുംബത്തിൽ യാക്കോബിന്റെ ഇഷ്ടപത്നി ഇപ്പോൾ ഒരു ഗൃഹബന്ധത്തെ കുടുംബത്തിൽ വെച്ചുകൊണ്ട്, കൂടാരത്തിൽ വെച്ചുകൊണ്ട് ആ ഒട്ടകക്കോപ്പിന്മേൽ കയറിയിരിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ കൂടാരത്തിലെ നീതികേടുള്ളത് കൊണ്ട് ഇവരുടെ യാത്രയ്ക്ക് തടസ്സം ലാബാൻ അവരെ പിന്തുടരുകയാണ്. പലപ്പോഴും എന്തുകൊണ്ട് ലോകം നമ്മിൽ നിന്ന് പലതും ആവശ്യപ്പെടുമെന്ന് ചോദിച്ചാൽ, ലോകത്തിൽ നിന്ന് വിടേണ്ട പലതിനെയും വിട്ടെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തിന്റെ പല ചരക്കിനെയും നാം ഇപ്പോൾ സൂക്ഷിക്കുന്നത് കൊണ്ട് ലോകമാണ് ലാബാൻ വിടാതെ ഇസ്രായേൽ വിശ്വാസികളെ പുറകോട്ട് പിടിക്കുന്ന അനുഭവം വന്നുകൊണ്ടിരിക്കുകയാണ്. ലാബാന്റെ ഭവനത്തിൽ നിന്ന് വിട്ടെങ്കിലും ബേഥേലാണ് ലക്ഷ്യമെങ്കിലും ബേഥേലിലേക്കുള്ള യാത്രയിൽ തടസ്സമായിക്കൊണ്ട് ലാബാൻ പിന്തുടരുവാൻ കാരണം ലാബാന്റെ ചില കോപ്പുകൾ, ലാബാന്റെ ചില ചരക്കുകൾ, ചില ഗ്രഹബിംബങ്ങൾ ഇസ്രായേൽ ഭവനത്തിലുണ്ട്, യാക്കോബിന്റെ ഭവനത്തിലുണ്ട്. ഇതുപോലെ ദൈവത്തെ ആരാധിപ്പാനായി, ദൈവത്തിലെ കൈമലർത്തുവാനായി, ദൈവത്തെ സ്തുതിപ്പാനായി, അവനെ ആരാധിപ്പാനായി നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതമാണ് കൂടാരത്തിൽ, നമ്മുടെ കുടുംബമാണ് കൂടാരത്തിൽ, വ്യക്തിപരമായ കൂടാരത്തിൽ നീതികേടിനെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് ആരാധിക്കുന്നതെങ്കിൽ ആരാധനയെ ദൈവം പ്രസാദിക്കുന്നില്ല. നീതികേടത്തിന് കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം തന്നെ 29:31 വാക്യം വായിക്കുമ്പോൾ ലേയ എന്ന് പറഞ്ഞാൽ തന്റെ ഭാര്യ, യാക്കോബിന്റെ ഭാര്യ, യാക്കോബിന് അനിഷ്ടയായിരുന്നു. ഇങ്ങനെ ഓങ്ങണ്ണിയായ ഒരു ഭാര്യയെ കല്യാണം കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട്, എപ്പോഴും അനിഷ്ടമായി പ്രവൃത്തി കൊണ്ട് നിന്നെ കെട്ടിയത് ഗതികേടായെന്നും പറഞ്ഞ് നടക്കുന്ന ഈ പുള്ളിയെ പ്രിയപ്പെട്ട വീണ്ടും സേവിച്ച് കിട്ടിയ ഒരു ഭാര്യയാണ് റാഹേൽ. വളരെ പ്രതീക്ഷയോടെ കല്യാണം കഴിച്ചെങ്കിലും ആ ഭർത്താവോട് പറയാത്ത രഹസ്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് യാത്രയിൽ ദീർഘമായി സഞ്ചരിച്ചപ്പോൾ ഒട്ടകക്കോപ്പിന്റെ പുറത്ത് കയറിയിരിക്കുന്നു. അടിയിൽ ഒരു ഗ്രഹബിംബം ഇരിക്കുകയാണ്. തെറാഫിം എന്ന് പറഞ്ഞ ഈ ഗ്രഹബിംബം അന്നത്തെ കാലത്ത് വളരെ വിലപ്പെട്ടതായിരുന്നു. അത് കൈവശമുള്ളവർക്ക് അപ്പന്റെ വീട്ടിൽ സ്വത്തിന് അവകാശം ഉണ്ട്. അതുകൊണ്ട് റാഹേൽ വിചാരിച്ചു ദൈവദാസനോട് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഭവനത്തിൽ ചെന്ന് അപ്പനെ തിരികെ തരിക, അല്ലെങ്കിൽ സ്വത്തിന് തരുമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടെ ആയിരിക്കാം ഒരുപക്ഷെ റാഹേൽ സൂക്ഷിച്ചു വെച്ചത്. ഇന്നും അനേക റാഹേലുമാരും ഇറങ്ങിപ്പുറപ്പെട്ടത് വിശ്വാസിയുടെ കൂടെ ആണെങ്കിലും വിടാത്ത പല ടെറാഫിംസും കയ്യിൽ വെച്ചുകൊണ്ടാണ് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ഭർത്താവിനോട് പറയാത്ത ടെറാഫിംസ്, സഭയിൽ ദൈവസ്ഥാനം സമ്മതിക്കാത്ത ടെറാഫിംസ്, അനേക ഗ്രഹബിംബങ്ങളുമായി ഇന്ന് അനേകർ സഞ്ചരിക്കുന്നു. എന്നിട്ട് ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ ദൈവം എങ്ങനെ ആ ആരാധനയെ പ്രസാദിക്കും? ദൈവദാസനായ യാക്കോബിന്റെ ഭവനത്തിൽ യാക്കോബ് അറിയാത്ത ഒരു രഹസ്യം ഒളിച്ചു വെച്ചിരിക്കുന്നു ഈ ഗ്രഹവിപത്തിന്റെ കാര്യം. യാത്ര പുറപ്പെട്ടപ്പോൾ റാഹേൽ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന് പ്രശ്നപരിഹാരം ഉണ്ടാകുമായിരുന്നു, അല്ലെങ്കിൽ യാക്കോബിന്റെ യാത്രയ്ക്ക് തടസ്സം വരുമായിരുന്നില്ല. പ്രൈസ് ഗോഡ്. തുടർക്കാല ദൈവത്തെ ആരാധന നൽകപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വിരോധമായി പോകുന്ന ഏതെങ്കിലും ചെറാഫിംസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഗ്രഹബിംബങ്ങൾ ഉണ്ടെങ്കിൽ, ആ ചെറാഫിമിനെ, ആ ഗ്രഹബിംബത്തെ പൂർണ്ണമായി മാറ്റിക്കളഞ്ഞ് യാത്ര പുറപ്പെട്ടെങ്കിൽ മാത്രമേ യാത്ര സുഖമാവില്ലെങ്കിൽ ലോകത്തിന്റെ പിടുത്തത്തിൽ നാം പുറകോട്ട് പിടിക്കപ്പെടും. പ്രൈസ് ഗോഡ്. വലിയ ലക്ഷ്യത്തോടു കൂടെ, ആത്മീയ താല്പര്യത്തോടു കൂടെ സ്വർഗദേശത്ത് വന്ന് ചേർന്നാൽ മതി എന്നുള്ള വലിയ ലക്ഷ്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട അനേക ദൈവകുടുംബങ്ങൾക്ക്, അനേക വിശ്വാസികൾക്ക്, അനേക കർത്തൃദാസന്മാർക്ക് പറ്റിയ ഒരു വലിയ പാഴ്ചതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൽ നിന്ന് രഹസ്യമായി പലതും ഉള്ളിൽ അമുക്കി വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് ദൈവപ്രസാദം ലഭിക്കുന്നില്ല. യോഹന്നാൻ പറയുന്ന നീതികേടിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത്. ഇവിടെ ദൈവം വെറുക്കുന്ന വിഗ്രഹത്തെ ചുമന്നുകൊണ്ട് പേരുമാറ്റപ്പെട്ട ദൈവദാസനായ യാക്കോബ് ഇപ്പോൾ യാത്ര പുറപ്പെട്ടിരിക്കുന്നു. അവന്റെ ഭവനത്തിൽ ഒരു ടെറാഫിം ഇരിക്കുകയാണ്, ഗ്രഹബിംബം ഇരിക്കുകയാണ്. ഇന്നൊരു പകൽക്കാലം ദൈവത്തെ ആരാധിപ്പാനായി നാം വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവമല്ലാതെ മറ്റെന്തെങ്കിലും ഇമേജസ്, ദൈവത്തിന് പകരം മറ്റെന്തെങ്കിലും ഇമേജസ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഐഡൽസ് ഉണ്ടെങ്കിൽ, വി ഹാവ് ടു റിമൂവ് ദാറ്റ് ഫ്രം അവർ ഹൗസസ്. Praise God. We have to remove them from our hearts. ദൈവസന്നിധിയിൽ ദൈവം വെറുക്കുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ ഒരു പാപമാണ് വിഗ്രഹാരാധന. നമുക്കൊരു പക്ഷേ വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു മെറ്റൽ കൊണ്ടുള്ള, ലോഹം കൊണ്ടുള്ള വിഗ്രഹമില്ലെങ്കിലും പലരുടെയും മനസ്സിൽ താലോലിച്ചു വെച്ചിരിക്കുന്ന അനവധി മെന്റൽ ഐഡൽസ് ഉണ്ട്. Praise God. We have to remove that. Otherwise we cannot reach at Bethel. Hallelujah. ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ ഭവനമായ ബേഥേലിൽ ചെല്ലുവാനാണ് ലക്ഷ്യമെങ്കിൽ അതിനിടയിൽ തടസ്സപ്പെടുന്ന എല്ലാ ചെറാഫിംസിനെയും എല്ലാ ഗ്രഹബിംബങ്ങളെയും താഴെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ എത്തുവാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ശത്രു നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തും. പ്രൈസ് ഗോഡ്. വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകട്ടെ. എന്തായിരുന്നു ടെറാഫിമിനെ വെച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ദുരന്തം റാഹേൽ നേരിട്ട് വന്നത്? 49 അധ്യായത്തിന്റെ 31 വാക്യം വായിക്കാം. 49 അധ്യായം 35 അധ്യായം 19 വാക്യം. 35 അധ്യായം 19 വാക്യം. വഴിയിലടക്കി. എവിടെ പോകാനാ റാഹേൽ ഇറങ്ങി പുറപ്പെട്ടത്? ബേഥേലിൽ പോകാനാ. യാക്കോബിന് ഇഷ്ടപത്നിയായിരുന്നു. സ്തോത്രം, യാക്കോബിന് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. എല്ലാവരെയും ഓരോ കൂട്ടമായി തിരിച്ചപ്പോഴും റാഹേലിനെ മാത്രം പ്രത്യേകമായി സംരക്ഷണം കൊടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ നാം വായിക്കുന്നു, ഒരു ലക്ഷത്തിലൂടെ ഭാര്യയും ഭർത്താവും ഇറങ്ങി പുറപ്പെട്ടെങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയാതെ റാഹേലിനെ വഴിയരികിൽ അടക്കി. പ്രൈസ് ഗോഡ്. ഭാവികാല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലക്ഷ്യം സ്വർഗീയ സിയോനാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗീയമായ ബേഥേലാണ്. ഈ ബേഥേലിൽ ചെന്നെത്തുന്ന തടസ്സവുമായി എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്മാതിരിയുള്ള ഗ്രഹബിംബങ്ങളുമായി നാം യാത്ര ചെയ്യുന്നെങ്കിൽ, അത് മറ്റുള്ളവർ രഹസ്യമായി സൂക്ഷിക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മുടെ ഒരു രഹസ്യം വില പോവുകയില്ല. എല്ലാ രഹസ്യങ്ങളും പരസ്യമാകും. സുതരം കൊണ്ട് ഇതുപോലെക്കാല ദൈവസ്ഥ നെടുമ്പാളെ വിളികർത്താവേ, എന്റെ ജീവിതത്തിലെ ടെറാഫിംസിനെ, ഗ്രഹബിംബത്തെ ഇതുപോലെ പാടെ മാറ്റുവാൻ ആവശ്യമായ പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപ എന്നതിൽ പകരുവാണെന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ കോങ്കണ്ണിയായ അനിഷ്യായ ഭാര്യ അവിടെ അടക്കിയെന്ന് ചിന്തിക്കാം. 49:31 വാക്യം ഒന്ന് വായിക്കാം. 49:31 വാക്യം. അവിടെ ഞാൻ ലേയും അടക്കി. എവിടെ അടക്കി? പിതാക്കന്മാർ വിശ്രമിക്കുന്ന, അന്തിവിശ്രമം കൊള്ളുന്ന, അല്ലെങ്കിൽ അവർ വിലക്ക് വാങ്ങിയ മക്ബേല ഗുഹയിൽ മമ്മയുടെ തോപ്പിൽ ലേയെ അടക്കി. ലേയെ ഒരിക്കലും അവിടെ കൊണ്ട് എത്തിക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടെയല്ല ഒരുപക്ഷെ യാക്കോബ് പുറപ്പെട്ടതായിരിക്കാം. സ്തോത്രം. പക്ഷേ ലേയ്ക്കാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുവാനുള്ള ഭാഗ്യമുണ്ടായത്. പൽക്കാലം നാം പ്രതീക്ഷിക്കാതെ പലരും സ്വർഗസിയോനിൽ ചെല്ലുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. വളരെ പ്രതീക്ഷയോടുകൂടെ, വളരെ താല്പര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ട പല പ്രിയപ്പെട്ടവരും വഴിയരിയിൽ അടക്കപ്പെട്ട ദുരന്തമായ കാഴ്ച കണ്ട് ദുഃഖിക്കേണ്ടി വരാതിരിക്കണമെങ്കിൽ ഇന്ന് പൽക്കാലം ദൈവസ്ഥലം താഴെ വീഴൂ. കർത്താവേ, എന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറ്റുന്ന എല്ലാ ഗ്രഹബിംബങ്ങളെയും എല്ലാ ചെറാഫിംസിനെയും ഇന്ന് പൽക്കാല പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഞാൻ പാടെ അപ്പാടെ തുടച്ചു മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസ്ഥലം നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ബേഥേലിൽ പോകുവാൻ ദൈവദാസനായ യാക്കോബിനോട് ഇറങ്ങി പുറപ്പെട്ട ഇഷ്ടപത്നിയായ റാഹേൽ അവൾ വഴിയരിയിൽ അടക്കിയപ്പോൾ കോങ്കണ്ണിയായ, അനിഷ്ഠയായ, ഒരിക്കലും ഇഷ്ടപ്പെടാത്ത, അവനെ വെറുക്കും വെറുത്തുകൊണ്ടിരുന്ന തന്റെ ഭാര്യയായ ലേയെ ഇതാ മക്ബേല ഗുഹയിൽ, അബ്രഹാം അടക്കപ്പെട്ട സ്ഥലത്ത്, ഇസ്ഹാക്ക് അടക്കപ്പെട്ട സ്ഥലത്ത് അവൾ അടക്കപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ഗോഡ്. ദൈവം നമ്മുടെ മുഖമല്ല നോക്കുന്നത്, ദൈവം നമ്മുടെ അകമാണ് നോക്കുന്നത്. ദാവീദ് ഒരിക്കൽ പറഞ്ഞില്ല, അന്തർഭാഗത്തെ സത്യമല്ലോ നീ ഈച്ഛിക്കുന്നത്? ഹല്ലേലൂയ. പുറമേ നിന്ന് ഭക്തനായിട്ട് ഭക്തിയായിട്ട് അഭിനയിക്കാൻ സാധിക്കും. ഇവിടെ അവിടെ നുണ പറഞ്ഞ് രക്ഷപ്പെട്ടെങ്കിലും ഒടുവിൽ അവൾക്ക് എത്തുവാൻ കഴിയാതെ വഴിയരികിൽ അവൾ അടക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിക്ക് പാൽക്കാല ദിവസമായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ആത്യന്തികമായ ലക്ഷ്യം എവിടെയാണ്? സ്വർഗീയ സിയോനാണ്. ബേഥേൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ ഭവനം. ദൈവത്തിന്റെ ഭവനത്തിൽ, സ്വർഗീയ സിയോനിൽ കർത്താവിനോട് കൂടെ വസിക്കുക എന്നുള്ളതാണ് ദൈവസഭയുടെ ഓരോ അംഗത്തിന്റെയും ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം സാധൂകരിക്കപ്പെടണമെങ്കിൽ, ആ ലക്ഷ്യം സാധിക്കണമെങ്കിൽ എല്ലാ ഗ്രഹബിംബങ്ങളെയും ഇപ്പോഴേ എടുത്ത് മാറ്റൂ. സുഗമമായ യാത്രയ്ക്ക് അസഹായകരമായി തീരും. ദൈവത്തിന് സ്തോത്രം. അനേകളുടെ യാത്ര സുഗമമാകാൻ കാരണം ചോദിച്ചാൽ അനേക ഗ്രഹബിംബങ്ങളെ രഹസ്യമാക്കി വെച്ചുകൊണ്ടുള്ള യാത്രയാണ്. എന്നിട്ട് ദൈവത്തിങ്ങളെ കൈമലർത്തുകയാണ്. യോഹന്നാൻ പറയുന്നു, നീതികേട് നിന്റെ കൂടാരങ്ങളിൽ എങ്ങും പാർപ്പിക്കരുത്. പ്രൈസ് ഗോഡ്. രണ്ടാമത് നാം ചിന്തിക്കാൻ പോകുന്നത് മറ്റൊരു വിഷയമാണ്. സമയം ഞാൻ വിവരിക്കാതെ അടുത്ത ഭാഗത്തേക്ക് തിരികെയാണ്. യോശുവയുടെ പുസ്തകം 7:16 എന്ന് പറയും. നീതിയുടെ കൂടാരത്തിൽ പാർപ്പിച്ച മറ്റൊരു വ്യക്തി നമുക്ക് കാണാൻ സാധിക്കും. യോശുവയുടെ പുസ്തകം 7:16 നോക്കുക. ബാബിലോൻ ആകാന്റെ കാര്യമാണ് നാം വായിക്കുന്നത്. 7:1 അത് മനസ്സിലാക്കാൻ വായിക്കാം. യോശുവയുടെ പുസ്തകം 7:1 ശബദാർപ്പിത വാസ്തു സംബന്ധിച്ച് അതായത് അകൃത്യം ചെയ്തു. എരിഹോ പിടിക്കുന്നതിന് മുൻപേ പറഞ്ഞിരുന്നു, യോശുവ മുഖാന്തരം ദൈവം പറഞ്ഞിരുന്നു, ഈ പട്ടണത്തിലെ ഒന്നും എടുക്കരുത്, ഇത് മുഴുവൻ ശബദാർപ്പിത വസ്തുവ ചുറ്റുകളയണം. പക്ഷെ അവിടെ യുദ്ധത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ആ ഇസ്രായേൽ സൈന്യത്തിലെ ഒരു വ്യക്തിയായ ആഖാൻ ചില വസ്തുക്കൾ മോഷ്ടിച്ച് ആരും അറിയാതെ തന്റെ കൂടാരത്തിൽ നിന്ന് അടുക്കുകൊണ്ട് ഒളിച്ചു വെക്കുകയാണ്. പ്രൈസ് ഗോഡ്. ദൈവജനത്തെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിൽ നിന്ന് അറ്റുപോയാൽ, മാറിപ്പോയാൽ, ലക്ഷ്യം തെറ്റിയാൽ ദൈവം വെച്ചിരിക്കുന്ന വിജയം കൈവരിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട് പലപ്പോഴും എന്നെ നിങ്ങളുടെ ആത്മീയ ദൗത്യം പൂർത്തീകരിക്കാതെ പലപ്പോഴും പരാജയപ്പെടാൻ ചോദിച്ചാൽ എന്നെ നിങ്ങളുടെ കൂടാരങ്ങളിൽ, ഹൃദയമാകുന്ന കൂടാരങ്ങളിൽ, ഭവനമാകുന്ന കൂടാരങ്ങളിൽ സ്തോത്ര ഫലമില്ല. പലതും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ശാപത്തിന് യോഗ്യമായ ശാപിക്കപ്പെട്ട വസ്തുക്കൾ പലയിടത്തും നാം വെച്ചിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വിസിറ്റിംഗ് പാസ് ജനജാതി എന്ന് പറഞ്ഞപ്പോൾ അമേരിക്കയിലെ പല വീടുകളിലും ബെഡ്റൂമിൽ പോലും ഫ്രിഡ്ജുണ്ടെന്ന് പറഞ്ഞാൽ വലിയ ക്ഷീണമൊക്കെ വരുമ്പോൾ ഒരു അറിയാമല്ലോ ഈ ക്ഷീണമൊക്കെ മാറ്റാൻ അവിടെ വെച്ചിരിക്കാറാണ്. അതിനകത്ത് മാസ്റ്റർ ചെന്ന് കയറത്തില്ലല്ലോ. ഇവിടുത്തെ എന്ന് പറയുന്നത് ഇവിടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അവിടെ മാസ്റ്റർ ബെഡ്റൂമിനകത്ത് പ്രത്യേകം ടി വി എന്തെല്ലാം പരിപാടി ചിലർ വീട്ടിലൂടെ ചെന്നാൽ അങ്ങനെ ലോകത്തിലുള്ള ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള എല്ലാ സിനിമകളുടെ കാസറ്റ് ഇരിപ്പുണ്ട്. എഴുതി വെച്ചിരിക്കുക. എന്നിട്ട് ആരാധിക യോഗ്യന എന്ന് പറഞ്ഞ് അങ്ങ് തകർക്കുക. സ്തോത്രം. പ്രേസോട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും പറയേണ്ടത് മനസ്സിലാകുന്നില്ല. നമ്മൾ പലതും ഇപ്പോൾ അതിനെയൊക്കെ വിശുദ്ധീകരിച്ച് അങ്ങ് എടുത്തിരിക്കുക. അതുകൊണ്ട് കുഴപ്പമെന്ന് ചോദിച്ചാൽ കുഴപ്പവും സംഭവിക്കത്തില്ല. യുദ്ധം ജയിക്കത്തില്ല. യുദ്ധം നടക്കും, ആർപ്പുവിളി നടക്കും, പക്ഷേ യുദ്ധം ജയിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നാം വായിക്കുന്നു, ഒരു ചെറിയ പട്ടണമായ ഹായിൽ ചെന്നപ്പോൾ 35-36 പേരോളം മരിക്കുവാനിടയായി തീർന്നത് ആഖാന്റെ കുഴപ്പം കൊണ്ടാണ്. ആഖാനോട് അല്ലെങ്കിൽ ദൈവമക്കളോട് ഇസ്രായേൽ മക്കളോട് വ്യക്തമായി പറഞ്ഞിരുന്നു, നീ അതിനൊന്നും എടുക്കരുത്. പക്ഷേ അവൻ കണ്ടു, മോഹിച്ചു, എടുത്തു ബാബിലോന്യ മേലങ്കി, സ്വർണ്ണക്കെട്ടി, വെള്ളിക്കെട്ടി വേണ്ടത് തന്റെ കൂടാരത്തിന് നൽകിക്കൊണ്ട് ഒളിച്ചു വെച്ചിരിക്കുകയാണ്. സ്തോത്രം. എന്നിട്ട് അർദ്ധ യുദ്ധത്തിനും ആരുണ്ട്? ആയിൽ പോകാൻ ആരുണ്ട്? ആകാനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കുഴപ്പം സംഭവിച്ചത് ഒറ്റ ഒരുവൻ കാരണം. ഇസ്രായേൽ മക്കൾ നിഷ്കളങ്കരായ, നിരപരാധികളായ ചില പ്രിയപ്പെട്ടവർ അകാലത്തിൽ മാറ്റപ്പെടുകയുണ്ടായി. ഇന്ന് പോലെക്കാലം ഒരു കാര്യം ഞാൻ വ്യക്തമായി ഓർപ്പിക്കട്ടെ, എന്റെ നിങ്ങളുടെ ജീവിതമാകുന്ന കൂടാരത്തിൽ, എന്റെ നിങ്ങളുടെ ഹൃദയമാകുന്ന കൂടാരത്തിൽ ദൈവത്തിന് വിരോധമായി നാം എന്തെങ്കിലും കുഴിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, രഹസ്യമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നാം മാത്രമല്ല പരാജയപ്പെടുന്ന പിന്നെയോ നാം മുഖാന്തരം അനേക നിഷ്കളങ്കരായ ദൈവമക്കൾ കൂടെ ഈ പടയിൽ പട്ടുപോകാനിടയുണ്ട്. അതുകൊണ്ട് പോലെക്കാലം ആ കാൻ സമർപ്പിച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ കുഴിച്ചു വെച്ചിരിക്കുന്ന രഹസ്യമാക്കിയിട്ടുള്ള എല്ലാ ദുർസ്വഭാവങ്ങളെയും ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്തു മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിശുദ്ധി സമർപ്പിക്കുക. എനിക്ക് അവിടുത്തെ മനസ്സിലാകാത്ത ഒരു വിഷയം, യോശുവ ദൈവത്തിന്റെ അഭിഷിക്തനായിരുന്നിട്ടും യോശുവക്ക് അത് മനസ്സിലാക്കാതെ പോയി. സ്തോത്രം. നമുക്ക് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ശുശ്രൂഷകന്മാർ അവർ മനുഷ്യരാകിയാൽ അവർ ജഡത്തിൽ വസിക്കുന്നവരായ ഒരു പക്ഷേ അവരെ അവരെ മറച്ചു വെക്കുവാൻ, അവരുടെ കണ്ണ് വെട്ടിക്കുവാൻ, കൂട്ടുവിശ്വാസം കണ്ണു വെട്ടിക്കുവാൻ എല്ലാം കഴിയും. പക്ഷേ സർവശക്തനായ ദൈവത്തിന്റെ കണ്ണ് വെട്ടിക്കുവാൻ ആരെ കൊണ്ടും കഴിയില്ല. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗത്ത് കുഴിച്ചു വെച്ചിരിക്കുന്ന എല്ലാവിധമായ മോഹങ്ങളുടെ പട്ടിക നന്നായി അറിയാതെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ മാറിക്കുന്നത്. അവന് ഒന്നുമില്ല. എബ്രായർ 10:28 നാം വായിക്കുന്നു, സകലവന് മുൻപാകെ നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ സ്വർഗത്തിൽ നിന്ന് നോക്കിയാൽ, അവന്റെ കൺപോളം പരിശോധിച്ചാൽ അവന് പറഞ്ഞിരിക്കുന്ന യാതൊരു സൃഷ്ടിയുമില്ല. അയ്യോ പേരുകൾ, ദിവസം ഞാൻ ആയിരിക്കുമ്പോൾ ഞാൻ നിങ്ങൾ മാറി കർത്താവേ, എന്റെ ജീവിതത്തിലുള്ള എല്ലാ രഹസ്യ പാപ സ്വഭാവങ്ങളെ ഇന്ന് പേൽക്കാല യേശുവിന്റെ നാമത്തിൽ ഞാൻ എടുത്തു മാറ്റുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് ശക്തിയാൽ നമുക്ക് അവയെ ഒന്ന് മാറ്റാം. നാം ഒരു പോർക്കളത്തിലാണ്, ഞാൻ കാരണം യുദ്ധം തോറ്റാൽ അത് രാജ്യത്തിന് അപമാനമാണ്, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിന് അപമാനം. നമ്മൾ കേട്ടല്ലോ, സ്വർഗീയ പൗരന്മാരാണ്, വി ആർ സിറ്റിസൺസ് ഓഫ് ഹെവൻ, ഹല്ലേലൂയ. സ്വർഗീയ പൗരന്മാരെ നാം ഒരു ആത്മീയ യുദ്ധത്തിലാണ്. നാം നേരത്തെ കേട്ടതുപോലെ ഈ അന്ധകാരത്തിന്റെ പോരാട്ടങ്ങളോ അന്ധകാര ശക്തിയോടുള്ള പോരാട്ടത്തിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാകുന്ന ആയുധം എന്തിക്കൊണ്ട്, വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊണ്ട് പോരാടുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ദൈവത്തിന്റെ മക്കളെ സ്തോത്രം. ദൈവം പറഞ്ഞെടുക്കരുതെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വേണമെന്ന് പറഞ്ഞതെല്ലാം ഇപ്പോൾ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് കൊലപോകം ചോദിച്ചാൽ, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് പകരം, വിജയത്തിന് പകരം ശാപത്തിന്റെ പട്ടികകൾ ഒന്നൊന്നായി ദൈവമക്കളെ ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. പലയിടത്തും ഞാൻ അറിയാം, ഷിക്കാഗോയിലും മറ്റും ദുരന്തമെല്ലാം സംഭവിക്കുന്നത് എല്ലാം പെന്തെക്കോസ്തല ഭവനത്തിലാണ്. വേർപെട്ടൊരു ഭർത്താവുകാരനെ വന്നിട്ട് അത്രയില്ല, കത്തോലിക്കന്റെ വീട്ടിൽ അത്രയില്ല. എപ്പോഴും ദുരന്തം സംഭവിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ ഭവനങ്ങളിൽ പലതും സംഭവിച്ചുകൊണ്ട് ഞാൻ വിവരിക്കുന്നില്ല. സ്തോത്രം. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ശുശ്രൂഷ പരിപാടിയുണ്ട്. ഒരു ശുശ്രൂഷന്റെ മാറുന്നതിൽ പലതും കണ്ടുള്ള അനുഭവം നമുക്ക് പലതും ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് പണ്ട് നമ്മുടെ പിതാക്കന്മാർ വേണ്ടെന്ന് പറഞ്ഞ പലതും നമ്മുടെ കൂടാരത്ത് ഒളിച്ചു വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി തയ്യാറാകുന്നെങ്കിൽ ആരാധന ദൈവത്തിന് പ്രസാദമില്ല. വിടേണ്ടതിനെ പറത്ത് മാറ്റിക്കൊണ്ട് ദൈവസ്ഥാനപ്പെടൂ. അങ്ങനെയെങ്കിൽ ആരാധന ദൈവം അംഗീകരിക്കും. വായിക്കുന്നു, ഒടുവിൽ സമയത്തിന് കുറവുണ്ട്, കക്ഷോട്ട് ചെയ്യട്ടെ. അവിടെ നാം വായിക്കുന്നു, ആഖാനെയും അവന്റെ പത്നിയെയും കുഞ്ഞുങ്ങളെയും അവൻ മോഷ്ടിച്ചെടുത്ത, അവൻ അപഹരിച്ചെടുത്ത സകല വസ്തുക്കളെയും ഒരു പുറ വെളിമ്പറമ്പിൽ കൊണ്ടുവന്ന് അവനെ കല്ലെറിഞ്ഞു കൊന്ന് തീട്ട് ചുട്ടുകളഞ്ഞ് ഒരു കൽക്കൂമാരം കൂട്ടി ആഘോർ താഴ്വര എന്ന് പേരുണ്ടാകുവാനിടയായ തീർന്നു. സ്തോത്രം. ഇതിന് വല്ല ആവശ്യം ആഖാനുണ്ടായിരുന്നോ? അവൻ നേരെ ചെയ്യുക ദൈവത്തിന്റെ വചനപ്രകാരം യോശുവ കൽപ്പിച്ചതുപോലെ പോയിരുന്നെങ്കിൽ എത്രയോ അനുഗ്രഹമായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ദൈവത്താൽ ആക്കി വെക്കപ്പെട്ട ശുശ്രൂഷകന്മാരാണ് ശുശ്രൂഷക വൃന്ദമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഏത് മനുഷ്യ ശ്രേഷ്ഠാധികളുടെ കീഴടങ്ങേണ്ടതാണാകിയാൽ ശുശ്രൂഷകന്മാരെ, നടത്തിപ്പുകാരെ അനുസരിക്കേണ്ടത് ദൈവത്തിന്റെ മക്കളുടെ കടമയാണ്. പ്രൈസ് ഗോഡ്. ഒരുപക്ഷെ ശുശ്രൂഷകൻ വിദ്യാഭ്യാസം കുറഞ്ഞവനായിരിക്കുക. എന്റെ സഭയിൽ ഇപ്പം ഞാൻ പറഞ്ഞ ഞാൻ അവരെക്കാളും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ, പക്ഷേ ദൈവദാസൻ എന്നുള്ള നില വരുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവരാണ്. നിങ്ങളൊരു ദിവസം പാസ്റ്റായിട്ട് നോക്കി അപ്പോൾ അറിയാം അതിന്റെ വിഷമം. നിങ്ങൾക്ക് തോന്നും പാസ്റ്റർ ക്യാമറയിലെ കയറി നല്ല സൂട്ടൊക്കെ ഇട്ട് സ്പ്രേ ഒക്കെ അടിച്ച് പോകുമ്പോൾ വലിയ സുഖമാണ്, പക്ഷേ 60-20 ഫാമിലി ഉണ്ടെങ്കിൽ 40,000 പ്രശ്നങ്ങളാണ്. ഇതെല്ലാം ഒന്ന് കൈകാര്യം ചെയ്ത് ഇവനെയൊക്കെ ഒന്ന് കോർത്തുണ്ടെങ്കിൽ, സഭയത്തിന് കൊണ്ട് കൈയടിപ്പിക്കണമെങ്കിൽ എത്ര മുട്ട എന്നാൽ പറ്റും. നിങ്ങൾക്ക് സുഖമായിട്ട് ജോലിക്ക് പോയി ഇങ്ങോട്ട് വന്നിട്ട് ഡ്രൂന്ന് പറഞ്ഞ് വന്നാൽ മതി. 10:30 സഭയത്തിൽ 11 മണിക്ക് വന്നാലും കുഴപ്പമില്ല, കാരണം ഇതിപ്പം ഫയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മുടെ ജോലി പോകുന്ന കാര്യമില്ലേ. നിങ്ങളില്ല പിന്നെ ഞങ്ങളെങ്ങനെ അവിടെ ആരാധിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞത് ഇതൊന്നും ഈസി ഇസ് നോട്ട് എ ഈസി ടാസ്ക്. You don't think like that because ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഹെവൻലി ഗിഫ്റ്റ്. പരിപാലനം എന്നുള്ളൊരു വരമാണ്, ദൈവത്താൽ നൽകപ്പെട്ട വരമാണ്, പാസ്റ്റേഴ്സ് എന്നുള്ളൊരു വരമാണ്, ദൂതന്മാർ എന്നുള്ളൊരു വരമാണ്. ആകയാൽ ഓരോ സഭയുടെ മെസ്സഞ്ചേഴ്സ് ആണ് ശുശ്രൂഷകന്മാർ. അവരെ മാനിക്കേണ്ടത് മാനിക്കണമുള്ള വാക്ക് കേട്ടില്ലെങ്കിൽ സ്തോത്രം. ദുരന്തത്തിൽ കലാശി. ഇവിടെ നാം വായിക്കുന്നു, എല്ലാത്തിനും തകർന്ന് ചുട്ടുകളഞ്ഞു ഒരു താഴ്വര ഒരു സ്തംഭത്തോടെ ഉയരുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞത് കൂടാരത്തിൽ നീതികേടിനെ വസിച്ചത് കൊണ്ട് ഇതാ ഇസ്രായേൽ മക്കൾക്ക് പരാജയം. അവർ ചില നിരവാദികൾ കൊല്ലപ്പെട്ടു, മാത്രമല്ല ആഖാർ എന്നൊരു സ്മാരകമായി നിൽക്കുകയാണ്. ദൈവത്തിന് സർവീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മുമ്പോട്ട് പോകും. ഒടുവിലത്തെ ഒറ്റ കാര്യങ്ങൾ വായിച്ചിട്ട് ഉടനെ ഞാൻ നിന്ന് താല്പര്യപ്പെടുകയാണ്. രാജാക്കന്മാരുടെ 2:20 വാക്യം നമുക്ക് വായിക്കാം. സ്തോത്രം. 27 വാക്യം മാത്രം വായിച്ചാൽ മതി. രണ്ട് രാജാക്കൻ 2 Kings 5:27 നോക്കുക. ഇവിടെ മറ്റൊരു വ്യക്തി ദൈവദാസനായ എലീശയുടെ കൂടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് അവന്റെ കൈക്ക് വെള്ളം ഒഴിക്കുവാൻ വേണ്ടി ശുശ്രൂഷകനായി അവൻ സെർവന്റായി ഇറങ്ങിപ്പുറപ്പെട്ടെങ്കിലും ഒടുവിൽ ലക്ഷ്യം മാറിപ്പോയി. പ്രവാചകനായ ദൈവദാസനായ യജമാനായ എലീശയുടെ ലക്ഷ്യം ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹമായിരുന്നെങ്കിൽ, ദൈവിക വിടുതലായിരുന്നെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കുകയായിരുന്നെങ്കിൽ, അവളുടെ കൂടെ ഇറങ്ങിപ്പുറപ്പെട്ട് അവരെ സേവിക്കുവാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഗേഹസിയുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. അരാമിനെ നയമാന്റെ കയ്യിൽ നിന്ന് ചിലതെങ്കിലും വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓടി പുറകെ പോവുകയാണ്. സ്തോത്രം. അവിടെ പറയുന്ന ഒരു വലിയ അടവുണ്ട്. ഇപ്പോൾ തന്നെ എഫ്രയീം മലനാട്ടിൽ നിന്ന് 2 പ്രവാചകശിഷ്യന്മാർ, അവർക്ക് 1 താലന്ത് വെള്ളിയും 2 കൂട്ടം വസ്ത്രവുമാണ്. അപ്പോൾ നയമാൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, 2 താലന്ത് വെള്ളി കൊണ്ടുവെക്കോ. 2 വേലക്കാരെയും പറഞ്ഞ് ഒരു ചുമടുമായിട്ട് ആ ഗേഹസിയെ കൊണ്ട് യാത്ര പോകുമ്പോൾ അതുകൊണ്ട് കൂടാരത്തിൽ വെച്ചിട്ട് നല്ല വെള്ള ചമ്മഞ്ഞങ്ങനെ നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്. ഒറ്റ ചോദ്യം, ഗേഹസിയെ നീ എവിടെയായിരുന്നു? ഇന്നത്തെ ഏറ്റവും വലിയ ആത്മീയ അടവിന്റെ ഉഗ്ര നിദാനമാണ് ഉള്ള മിനിസ്ട്രി എല്ലാം പറഞ്ഞ അടവല്ല വളം വരുന്നത്. അപ്പച്ചന്റെ പേരല്ല, യേശുപ്പച്ചന്റെ പേരല്ല. ഇപ്പൊ അവിടെ ഒന്നും ഞങ്ങൾ ഹൈസ്കൂളിന്റെ ആവശ്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂണ് മുതൽ അവിടെ ഡൂഡകളെങ്കിലും കഷ്ടപ്പാട് നടത്തുന്നു. കൊട്ടാരക്കര വരണം, അതിനിപ്പുറത്ത് വരണം, അതിനിപ്പുറത്ത് വരണം, നിന്ന് തിരി മുട്ടിടിച്ച് വീഴുന്നിടത്തെല്ലാം ബൈബിൾ സ്കൂൾ. എന്തോ കാര്യത്തിന്? സ്തോത്രം.
സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നാൽ അവർ കോമൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് പോയിട്ട് ഇപ്പോൾ സ്വന്തം ബിസിനസ് വളർത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് ഒരുപാട് കേരസിമാർ പോയിരിക്കുകയാണ്.
സ്തോത്രം. ഞങ്ങൾക്ക് വേറെ മിനിസ്ട്രി തുടങ്ങാൻ വിചാരിച്ചിട്ടാണ്, തുടങ്ങാൻ വിചാരിച്ചു നിങ്ങളെല്ലാം സഹായിക്കത്തില്ലേ തുടങ്ങാൻ, പക്ഷേ അതിനോട് എനിക്ക് വലിയ കാഴ്ചപ്പാടില്ല. മിനിസ്ട്രി കൊണ്ട് പിടി നിന്നാൽ നിൽക്കാൻ വയ്യാതിരിക്കുമ്പോൾ പിന്നെ നമ്മളൊരു മിനിസ്ട്രി തുടങ്ങിയ പിന്നെ നിങ്ങളെല്ലാം കൂടെ എന്തോ ചെയ്യും, വിഷമിച്ചു പോകുന്നില്ലേ? പിരിച്ച് പിരിച്ച് നമ്മളെ അങ്ങ് കയറി വരിക്കുന്ന പിരിക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് എവിടെ ലക്ഷ്യം തെറ്റിപ്പോയി. ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ, ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ കുഷ്ഠരോഗിയായ നയമാന സൗഖ്യം വന്നെങ്കിൽ ഇത് ആ കുഷ്ഠരോഗിയുടെ ആ ശവിക്കപ്പെട്ട വസ്തു വാങ്ങിക്കാൻ വേണ്ടി പുറകെ ഓടുന്ന അനേക ഗേഹസ്യമാരെ കാണുവാൻ സാധിക്കും. ദൈവവേലയ്ക്ക് പണം ആവശ്യമാണല്ലോ, പക്ഷേ ഇതൊരു ആദായ സൂത്രമാക്കി പാവപ്പെട്ട വിശ്വാസികളെ വലച്ച് അവർ ഉറക്കളച്ചുണ്ടാക്കുന്ന പണം അടവ് പറഞ്ഞ് പിടുങ്ങിക്കൊണ്ടുപോയി സ്വന്തം ബിസിനസ് ഉണ്ടാക്കുന്ന, സ്വന്തം സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി കെട്ടിടം പണിയുന്ന, അതിനുവേണ്ടി എസ്റ്റേറ്റ് വാങ്ങിക്കുന്ന ദൈവദാസന്മാരെ നമുക്കൊരു മടങ്ങിയവരും ആവശ്യമാണ്. ഞാൻ സമയം പ്രസംഗം കാര്യങ്ങൾ അല്ലെങ്കിൽ വിളിച്ചു ചോദിച്ചു വാസങ്ങനെ പ്രസംഗിക്കും, അതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നിർത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവിടെ ഗുമ്മനാട്ട് ബൈബിൾ സ്കൂളുണ്ട്, പുനരൂർ ബൈബിൾ സ്കൂളുണ്ട്, തിരുവല്ല ബൈബിൾ സ്കൂൾ, പിന്നെ അതിന് ഇടയ്ക്ക് എന്തിന് ഒരെല്ലാം തിരികെ കയറ്റി സ്വാഗതം. പ്രൈസ് ഗോഡ്. സ്റ്റാൻഡേർഡ് ഓർണം മതിയിൽ എന്തിനാ കൂടുതൽ കടിക്കുന്ന പഠിക്കുന്ന തടയുന്ന നാട്ടിൽ പഴഞ്ചൊല്ലില്ലേ? ഒറ്റ ബൈബിൾ സ്കൂൾ മതിയല്ലോ, നല്ല സ്റ്റാൻഡേർഡ് നടത്തിയാൽ അത് അടക്കം അനേകർ പഠിച്ചിറങ്ങും. മാറുക കാരണം ഒരുപാട് പഠിച്ചിറങ്ങിയാൽ എന്താണ് തിയോളജി എന്ന് പോലും അറിയാതെ ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുക. കാരണം ഓരോരുത്തർ ഓരോന്നാ പഠിപ്പിക്കുന്നു. ചിലത് പറഞ്ഞ് വെട്ടിക്കിളി എന്നുള്ളത് ഒരു പക്ഷിയാണെന്ന് പറയാം, ജീവിയാന്ന് പറയുമ്പോൾ എന്തോ വെട്ടിക്കിളി ഒരു കായാന്ന് പഠിപ്പിക്കുന്നു. എല്ലാം കൂടെ തുടങ്ങുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞത് നമുക്കൊരു മടങ്ങിവരവ് ആവശ്യമാണ്. ഗേഹസിയെ നീ എവിടെ പോയിരുന്നു? ഇന്ന് പകൽക്കാലം നമുക്ക് സംസാരിക്കാം. ഗേഹസിയുടെ ഭവനത്തിൽ ഗേഹസി ഒളിച്ചു വെച്ച അനീതി മുഖാന്തരം ഒടുവിൽ ഗേഹസി കുഷ്ഠരോഗിയായി മാറി. ഗേഹസിയുടെ താല്പര്യം ഇതായിരുന്നു, ഇവിടുന്ന് ശുശ്രൂഷ കഴിഞ്ഞാൽ ധനം വാങ്ങി, വലിയ ധനവാനായി എസ്റ്റേറ്റ് വാങ്ങി, തോട്ടം വാങ്ങി, വേലക്കാരെ ആടുമാടുകളെ സമ്പാദിച്ചുകൊണ്ട് ഒരു വലിയ ബൃഹത്തായ ഉത്തുങ്ങുവാൻ നല്ല ജീവിക്കാനുള്ള താല്പര്യം ഗേഹസിക്ക് ഉണ്ടായിരുന്നെങ്കിലും ഒറ്റ നിമിഷം കൊണ്ട് തന്റെ സങ്കല്പകളായ കൂട്ടാരം താഴേക്ക് മറിയുകയായിരുന്നു. പലകാലം പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും വിളിക്കപ്പെട്ട ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ്. എന്റെ എന്നിന് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ ഭൗതിക നന്മകൾ ദൈവവിശ്വസ്തരാണ്. ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമി സഞ്ചരിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് 40 വർഷത്തിലുള്ള പ്രൊവിഷൻ ഒരു പാറയ്ക്കുള്ളിൽ വെള്ളമായിട്ട് ഒതുക്കി വെക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പലകാലം ദൈവത്തിന്റെ കയ്യിൽ അവനെപ്പോഴും വഴിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം നമുക്ക് വേണ്ടി വിചാരപ്പെട്ട് കർത്തൃവേലയ്ക്ക് വേണ്ടി ഇല്ലാത്ത കള്ളവും പറഞ്ഞ് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നാം വ്യവസ്ഥ പ്രകാരം ദൈവത്തെ സേവിക്കുമെങ്കിൽ പണം തരുവാൻ ദൈവവിശ്വാസ അകറ്റിക്കളഞ്ഞ് മാത്രം ആരാധിക്കുന്ന ആരാധനയെ സ്വീകരിക്കുന്ന ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ഇന്ന് പ്രത്യക്ഷമായി കുഷ്ഠം തെളിഞ്ഞു നിന്നതേ ഉള്ളൂ, പക്ഷെ പലരുടെയും പാപത്തിന്റെ പട്ടികകൾ തെളിഞ്ഞു കിടക്കുകയാണ്. ഇന്റർനെറ്റിലും മറ്റു മാസികളിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓരോരുത്തരുടെ കാര്യങ്ങൾ. ഞാൻ വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖകരമായ ഒരു ദുരവസ്ഥ ദൈവ സഭകൾക്ക് സമൂഹം ചോദിച്ചാൽ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയ ഗേഹസിയെപ്പോലുള്ള ശുശ്രൂഷകന്മാരുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ടാണ്. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ നാട്ടിൽ പോയി ഇവിടുത്തെ ശുശ്രൂഷകാര് തുടിക്കടവെന്ന് പറഞ്ഞാൽ നിങ്ങളാരും പണം തരത്തില്ല. പക്ഷേ ബൈസ്കൂൾ തുടങ്ങുന്ന പോയാൽ പണം തരും അല്ലേ? ഞാൻ വിചാരിക്കും വിശ്വാസികളില്ലാതെ ഡിസ്കൗണ്ട് റേറ്റ് തുണി കൊടുക്കാന്ന് പറഞ്ഞ് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാന്ന് പറഞ്ഞ ഒറ്റയാളും പണം തരത്തില്ല. പക്ഷേ ബൈസ്കൂൾ തുടങ്ങാന്ന് പറഞ്ഞാൽ എല്ലാവരും പണം തരും. അതാണ് ഇതിന്റെ വലിയ ട്രേഡ് സീക്രട്ട്. നിങ്ങളാണ് ഞാൻ പറയത്തില്ല, ഇപ്പൊ ഞാൻ അറിയാതെ പറഞ്ഞു പോയതുകൊണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞത് മടങ്ങി വരാൻ നമുക്ക് ആവശ്യം, മിനിസ്ട്രി നമുക്ക് ആവശ്യം, പക്ഷേ ഇതൊരു ആദായ സൂത്രമാക്കരുത്. അന്ത്യകാലത്ത് വളരെ വ്യക്തമായി പറഞ്ഞു, നിങ്ങളെ വാണിഭമാക്കും. യു വിൽ ബി മെർച്ചൻഡൈസ്ഡ് ബൈ ദ മിനിസ്റ്റേഴ്സ്. നിങ്ങളെ ആദായ സൂത്ര ആദായമായി കളയും. സ്തോത്രം. വാണിഭമാക്കും. ഞാൻ വാക്കുകൾ വെച്ചിരിക്കട്ടെ, രാത്രി പകൽക്കാല ദിവസമായിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടാരങ്ങൾ നീതികളുടെ പാർപ്പിച്ചുകൊണ്ടാണ് ആരാധി കൈമലർത്തതെങ്കിൽ ആദ്യമേ അത് മാറ്റിക്കളയുക. നീതികളുടെ കൂടാരങ്ങൾ പാർപ്പിക്കരുത്, അതൊരു ശുദ്ധമാകട്ടെ, ഹൃദയം ശുദ്ധമാകട്ടെ. അങ്ങനെ നാം ആരാധിക്കുമ്പോൾ ആരാധന സുഗ്രാഹ്യമായി തരുന്നു. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.